اللهم إني أعوذ بك من العجز والكسل والجبن والبخل والهرم وعذاب القبر. اللهم آت نفسي تقواها وزكها أنت خير من زكاها، أنت وليها ومولاها. اللهم إني أعوذ بك من علم لا ينفع، ومن قلب لا يخشع، ومن نفس لا تشبع، ومن دعوة لا يستجاب لها. رواه مسلم.
اللهم إني أعوذ بك من العجز والكسل والجبن والبخل والهرم وعذاب القبر. اللهم آت نفسي تقواها وزكها، أنت خير من زكاها، أنت وليها ومولاها. اللهم إني أعوذ بك من علم لا ينفع، ومن قلب لا يخشع، ومن نفس لا تشبع، ومن دعوة لا يستجاب لها. ما هتلم هذا الدعاء قليلا نعيده. اللهم إني أعوذ بك من العجز. عجز برنجدان كرب الله ما عبادة تقل شيء هذا كرب الله ما. والكسل مدي، والجبن دير من الله ما بيرتم، والبخل بشك، والهرم അങ്ങേയറ്റം പ്രായമുണ്ടാവുക എന്നത്. അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ. അല്ലാഹുവേ ആതിനി നൽകണമേ നഫ്സി എൻ്റെ നഫ്സിന്, എൻ്റെ ആത്മാവിന്, തഖ്വാഹ അതിൻ്റെ തഖ്വ, എൻ്റെ ഹൃദയത്തിന് അതിൻ്റെ തഖ്വ നീ നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അത്തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണ്, മനസ്സിലാണ്. എൻ്റെ കൽബിന് അള്ളാഹുവെ നീ അതിൻ്റെ തഖ്വ നൽകണം. അതിൻ്റെ തഖ്വ നൽകുക എന്ന് പറഞ്ഞാൽ വൃത്തികേടുകൾ ചിന്തിക്കാത്ത, അത് ഇഷ്ടപ്പെടാത്ത കൽബായിരിക്കണം. കൽബാണ് പ്രേരിപ്പിക്കുന്നത്, ശരീരാവയവങ്ങൾ അത് സത്യപ്പെടുത്തുകയാണ്. അപ്പൊ കൽബ് അതിന് പ്രേരിപ്പിക്കാതിരുന്നാൽ കഴിഞ്ഞു. അതുകൊണ്ടാണ് സലഫുകളിൽ ചിലർ പറഞ്ഞത്, നിന്റെ ഒരു കൂട്ടുകാരൻ, അവന് നീ ചോദിക്കുന്നതെല്ലാം നൽകിയാൽ അവൻ നിന്നെ വഞ്ചിക്കും. അവന് ചോദിക്കുന്നത് പലതും നീ തടഞ്ഞു വെക്കുകയും അവനെ ഉപദ്രവിക്കുകയും ചെയ്താൽ അവൻ നിനക്ക് നാളെ നന്മകൾ വാരിക്കോരി തരും. അപ്പൊ ആളുകൾ ചോദിച്ചു, ആരാണ്? നിന്റെ കൽബാണ്, നിന്റെ കൽബാണ്. കൽബ് ചോദിക്കുന്നതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നാളെ അത് നമുക്ക് ബാക്കി വെക്കാൻ ശിക്ഷയാണ്, കടുത്ത ശിക്ഷയായിരിക്കും. അത് ചോദിക്കുന്നത് കൊടുക്കാതെ അതിനെ ബുദ്ധിമുട്ടിച്ചാലോ, നാളെ അങ്ങേയറ്റത്തെ നിഅമത്താണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുഫ്ഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്. സ്വർഗം മൂടിയിട്ടുള്ളത് വെറുപ്പുള്ള കാര്യങ്ങൾ കൊണ്ടാണ്, നരകം മൂടിയിട്ടുള്ളത് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. അള്ളാഹുമ്മ ആതി നഫ്സി തഖ്വാഹ. അള്ളാഹു എന്റെ നഫ്സിന് നീ അതിന്റെ തഖ്വ നൽകണം. ഈ പ്രാർത്ഥന നിങ്ങൾ പരമാവധി ശീലിക്കുക. കാരണം ഒരാൾക്ക് നഫ്സിന് തഖ്വ ഉണ്ടായാലും ശരിയേ, തഖ്വയാണ് അയാളെ ശരിക്ക് നേരെ നിർത്തുന്നത്. അള്ളാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ. നീ അതിനെ തസ്കിയത്തുള്ളതാക്കണം, പരിശുദ്ധി ഉള്ളതാക്കണം. അൻത ഖൈറു മൻ സക്കാഹ. കൽബിനെ ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ലവൻ നീയാണ്, അല്ല നിനക്ക് മാത്രമേ കൽബിനെ ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ. അൻത ഖൈറു മൻ സക്കാഹ, ഖദ് അഫ്ലഹ മൻ സക്കാഹ. കൽബിനെ നന്നാക്കിയവൻ വിജയിച്ചു. അതുകൊണ്ട് വസക്കിഹ, അല്ലാഹു നീ ഇതിനെ ശരിയാക്കണം. അൻത ഖൈറു മൻ സക്കാഹ. അൻത വലിയുഹ, അല്ലാഹു നീയാണ് കൽബിന്റെ വലി, നീയാണ് കൽബിനെ നോക്കി നടത്തുന്നവൻ, അതിനെ ഏറ്റെടുത്തിട്ടുള്ള നിന്റെ കയ്യിലാണത്. വമൗലാഹ, നീയാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കൽബ് നിന്റെ കയ്യിലാണ്, നിന്റെ നിയന്ത്രണത്തിലാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. അല്ലാഹുവെ ഉപകാരപ്പെടാത്ത ഇൽമിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഉപകാരപ്പെടാത്ത ഇൽമ് എന്ന് പറഞ്ഞാൽ പ്രധാനമായി മൂന്ന് കാര്യമാണ്. ഒന്ന്, പ്രവർത്തനത്തിന് പ്രേരിപ്പിക്കാത്ത ഇൽമ്, അമലിലേക്ക് എത്തിക്കാത്ത ഇൽമ്, അത് ഉപകാരപ്പെടാത്ത ഇൽമാണ്. രണ്ട്, ഒരാളുടെ സ്വഭാവവും പെരുമാറ്റവും ജീവിത രീതിയും മാറ്റാൻ സാധിക്കാത്ത ഇൽമ്. പ്രത്യേകം സ്വഭാവം എടുത്തു പറയണം, കാരണം മറ്റേ ആദ്യത്തേത് ഇബാദത്തുകളുമായി ബന്ധപ്പെട്ടതാണ്. രണ്ട്, സ്വഭാവം നന്നാക്കാത്ത ഇൽമ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖസ്ലതാനി ലാ തജ്തമിആനി ഫി മുനാഫിഖ്, രണ്ട് സ്വഭാവം ഒരിക്കലും ഒരു മുനാഫിഖിൽ ഒരുമിക്കില്ല. സംതുൻ ഹസൻ വഫിഖുൻ ഫിദ്ദീൻ, നല്ല സ്വഭാവവും അള്ളാഹുവിന്റെ ദീനിലുള്ള അറിവും. ചില ആളുകൾക്ക് ദീനുണ്ടാവും, സ്വഭാവം ഉണ്ടാവില്ല. ചില ആളുകൾക്ക് സ്വഭാവം ഉണ്ടാവും, ദീനുണ്ടാവില്ല, അറിവുണ്ടാവില്ല. ഈ രണ്ടാൾക്കാരും സമൂഹത്തെ നശിപ്പിക്കുകയും ചെയ്യും. നല്ല സ്വഭാവമുള്ളവന് എൽമില്ലെങ്കിലും അവന്റെ സ്വഭാവം മാത്രം കണ്ട ആൾക്കാരെ എടുത്തു പോകും. എൽമുള്ളവന് അവന്റെ സ്വഭാവം മോശമായാൽ ആൾക്കാരെ അവൻ്റെ അടുത്ത് പോകും, ഇവനെ ആൾക്കാരെ വഴികേടിലാക്കും. അപ്പൊ ഇത് രണ്ടും യോജിക്കാൻ പറ്റുക എന്നത് ഒരാൾ നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണങ്ങളൊന്നും, അയാൾ മുനാഫിക്കാവൂല. മൂന്നാമത്തേത് ആവശ്യമില്ലാത്ത ഇൽമുകൾ, അയാൾക്കൊരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിക്കുക. അത്തരം കാര്യങ്ങൾ പഠിക്കുന്ന ഇന്ന് ഇറങ്ങുന്ന പല വിജ്ഞാനങ്ങളും ആവശ്യമില്ലാത്തതാണ്. ചില കാര്യങ്ങളൊന്നും മനുഷ്യനവന്റെ ജീവിതത്തിൽ ഒരു നിലക്ക് ഉപകാരപ്പെടാത്തതാണ്. അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിക്കുക എന്നത്, ഇതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഈ ആവശ്യമില്ലാത്ത ഇൽമ് എന്നതിൽപ്പെട്ടതാണ് ഇന്ന് പത്രത്തിൽ വരുന്ന മിക്ക വാർത്തകൾ. ഇതൊക്കെ നമ്മുടെ കൽബ് വൃത്തികേടാക്കുകയും ചെയ്യും. നമുക്കൊട്ട് ഒരു ആവശ്യമില്ല, അവിടൊരു ഉപകാരമില്ല. അതുപോലെ തന്നെ ഈ സിനിമകളിലൂടെയും മറ്റും കാണുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്ന് മാത്രമല്ല ഉപദ്രവമുണ്ടാക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. വമിൻ ഖൽബിൻ ലാ യഖ്ഷ, വമിൻ ഖൽബിൻ ലാ യഖ്ഷ, അള്ളാഹുവെ ഞാൻ രക്ഷ ചോദിക്കുന്നു. മിൻ ഖൽബിൻ, ഒരു ഹൃദയത്തിൽ നിന്ന്. ലാ യഖ്ഷ, അത് ഖുശൂഉള്ള ഹൃദയമല്ല. ഖുശൂഉ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടുള്ള പേടിയാണ്. മനുഷ്യന് രണ്ട് നിലക്ക് പേടി ഉണ്ടാവാം. ഒന്ന്, അറിയാത്ത പേടി, എന്താണെന്ന് അറിയാത്തത് കൊണ്ടുള്ള പേടി, ഒരു കാര്യത്തെക്കുറിച്ചുള്ള അജ്ഞത, അത് മനുഷ്യന് പേടി ഉണ്ടാക്കും. രണ്ട്, അറിഞ്ഞുകൊണ്ടുണ്ടാകുന്ന പേടി, ആദരവ് കൊണ്ട് ബഹുമാനം കൊണ്ടുണ്ടാകുന്ന പേടി. ഇതിൽ ഖുശൂഉ എന്നത്, ഖശ്യത്ത് എന്നത് പണ്ഡിതന്മാർക്ക് മാത്രം ലഭിക്കുന്ന കാര്യമാണ്. അറിഞ്ഞുകൊണ്ടുണ്ടാവുന്ന പേടി, സാധാരണക്കാർ അള്ളാഹനെ പേടിക്കുന്നുണ്ട്, പേടിക്കുന്നില്ല എന്ന് ഒരാൾ പറയില്ല. പക്ഷേ ആ പേടി ഖശ്യത്തല്ല, ഖുശൂഉ അല്ല. മാത്രമല്ല ഖുശൂഉ എന്ന് പറഞ്ഞാൽ, ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഖുശൂഉ എന്ന് പറഞ്ഞാൽ തൊമഅനീനത്തോടു കൂടിയുള്ള പേടിയാണ്. അവൻ അള്ളാഹുവിനെ പേടിക്കുന്നുണ്ട്, അതോടൊപ്പം അവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ പേടി കാരണത്താൽ അവന്റെ മനസ്സ് സമാധാനത്തിലാണ്. ഇത് അള്ളാഹനെ പേടിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ദുനിയാവിൽ ഏതൊരു വസ്തുവിനെ നിങ്ങൾ പേടിച്ചാലും കൽബ് പേടിച്ചു വറക്കുള്ളൂ. അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ പേടിച്ചാൽ കൽബ് സമാധാനമടയോ. അബ്ദുൽ ഖൈം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, കുല്ലു ഷൈഇൻ മൻ ഖാഫ ഷൈഇൻ ഹറബ മിൻഹു ജസാകല്ലാഹ് വമൻ ഖാഫ അല്ലാഹ ഹറബ ഇലൈഹി. ആരെങ്കിലും എന്തിനെയെങ്കിലും പേടിച്ചാൽ അവൻ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടും. പാമ്പിനെ കണ്ടുകഴിഞ്ഞാൽ, പേടിച്ചു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടും. വമൻ ഖാഫ അല്ലാഹ ഹറബ ഇലൈഹി, അള്ളാഹുവിനെ പേടിച്ചാൽ അള്ളാഹുവിന്റെ അടുത്തേക്കാണ് അവനോട്. വമൻ ഖൽബില്ലാ യഖ്ഷ, പേടിയില്ലാത്ത ഹൃദയം, അതിൽ നിന്ന് അള്ളാഹു ഞാൻ രക്ഷ ചോദിക്കുന്നു. ഇതിലൊരു സൂചന ഉണ്ട്, എന്താ? നാഫി അല്ലാത്ത ഇൽമ് പഠിച്ചാൽ, ഉപകാരപ്രദമല്ലാത്ത ഇൽമാണ് ഒരാൾ പഠിക്കുന്നതെങ്കിൽ പേടിക്കുന്ന കൽബുണ്ടാവില്ല. കൽബിലെ പേടി അതോടുകൂടിയില്ലാത്ത, ഉപകാരപ്രദമായ ഇൽമ് പഠിച്ചാലോ കൽബിലെ പേടി വർദ്ധിക്കും, അള്ളാഹിനെ കുറിച്ചുള്ള പേടി വർദ്ധിക്കും. അപ്പൊ ഒരു ഇൽമ് ഉപകാരമുള്ളതാണോ ഇല്ലേന്നുള്ളതിൽ അടയാളം എന്താ? അത് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി നിനക്ക് വർദ്ധിപ്പിക്കുന്നുണ്ടോ ഇല്ലെന്ന് നോക്കിയാൽ മതി. നീ പഠിക്കുന്ന ഇൽമ് അതുകൊണ്ട് അള്ളാഹിനെ നിനക്ക് പേടി വർദ്ധിക്കുന്നുണ്ടോ ഇല്ലേ? പേടി വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് ഇൽമുൻ നാഫിഅൻ, പേടി വർദ്ധിക്കുന്നില്ലെങ്കിൽ ഇൽമുൻ ഗൈറു നാഫിഅൻ, ഉപകാരപ്രദമായ ഇൽമല്ല. വമിൻ നഫ്സിൻ ലാ തഷ്ബ, ഷബഅ എന്ന് പറഞ്ഞാൽ നിറയാത്ത, നിറയാന്ന്. ഷബഅ എന്ന് പറഞ്ഞാൽ പിന്നെ നിറവയറുള്ളതാണ്. വമിൻ നഫ്സിൻ ലാ തഷ്ബ, ഒരിക്കലും മതിയാകാത്ത മനസ്സ്, എത്ര കിട്ടിയാലും മതിയാകാത്ത അവസ്ഥ, അങ്ങനെ ഒരു നഫ്സ് ആത്മാവ് നീ എനിക്ക് നൽകരുത്. ഒമിൻ നഫ്സിൻ ലാ തഷ്ബ, ഒരിക്കലും നിറയാത്ത മനസ്സ് അള്ളാഹു അതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുകയാണ്. ഒമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ, ഒരിക്കലും ഉത്തരം നൽകപ്പെടാത്ത പ്രാർത്ഥനകൾ, അതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. ഒമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ. ഒമിൻ നഫ്സിൻ ലാ തഷ്ബ എന്ന് പറഞ്ഞതിൽ സന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, അതിൽ ഏതു കൂടി പെടും? അമിതമായി ഭക്ഷണം കഴിക്കുക എന്ന സ്വഭാവം കൂടി ഉൾപ്പെടും. ഒമിൻ നഫ്സിൻ ലാ തഷ്ബ, അമിതമായി ഭക്ഷണം കഴിക്കുക എന്നത് ഈ പറഞ്ഞതിൽ പെടും. ചില ആൾക്കാർ എത്ര തിന്നാലും മതിയാവും, തിന്നുകൊണ്ടേയിരിക്കുക, ഇങ്ങനെ തീറ്റക്കൊതിയന്മാരാവുക എന്നത് യോജിച്ച സ്വഭാവമല്ല. അപ്പൊ ഈ പ്രാർത്ഥനാർക്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ദ്വാ അവന് സ്ഥിരാക്കുക. മതി വരാത്ത മനസ്സിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കാം. കാരണം വയറിന്റെ ഷഹവത്ത് നമ്മൾ നിയന്ത്രിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ മറ്റ് ഷഹവത്തുകൾ നമുക്ക് പെട്ടെന്ന് വരും. അപ്പോൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ, ഭക്ഷണം അധികരിപ്പിക്കുക എന്നത് ഒഴിവാക്കേണ്ട കാര്യമാണ്. എന്നാൽ ചില ആളുകൾ, അവർക്ക് ചിലപ്പോൾ അവരുടെ ശരീരപ്രകൃതി കൊണ്ട് ഭക്ഷണം ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും, അവർ നമ്മൾ ഇതിന്റെ പേരിൽ പരിഹരിക്കാനോ കളയാക്കാനോ ഒന്നും പാടില്ല, അത് വേറെ വിഷയമാണ്. വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ, ഉത്തരം ലഭിക്കപ്പെടാത്ത പ്രാർത്ഥന. ഉത്തരം ലഭിക്കപ്പെടാത്ത പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാരണങ്ങൾ ഉത്തരം ലഭിക്കപ്പെടാതിരിക്കാനായി ഉണ്ടോ അതൊക്കെ. ഉദാഹരണത്തിന് ഇസ്തിഅജാൽ, പ്രാർത്ഥനയിൽ തിരക്കൂട്ട, കുറെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടുന്നില്ല എന്ന ചിന്ത, അത് അള്ളാഹു എനിക്ക് ഉണ്ടാക്കരുത്, അതൊക്കെ ഇതിൽ പെടും. അതുപോലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് ഹറാമായ ഭക്ഷണം കഴിക്കാനുള്ള, ഹറാമായ വെള്ളം കുടിക്കുക, കട്ടെടുക്കുക. അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥന സ്വീകരിക്കില്ല. അപ്പൊ അതിലേക്ക് എത്തിക്കരുത്, അതൊക്കെ ഇതിൽ പറഞ്ഞു, ഈ പറഞ്ഞതിൽ പെടും. ഇങ്ങനെയുള്ള ദ്വാഅകൾ ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളും. ഞാൻ
وبك آمنت وعليك توكلت وإليك أنبت وبك خاصمت اللهم إني أعوذ بعزتك لا إله إلا أنت أن تضلني أنت الحي الذي لا يموت والجن والإنس يموتون رواه مسلم.
اللهم لك أسلمت وبك آمنت وعليك توكلت و ഇലൈക അനബ്തു വബിക ഖാസംത ലാ ഇലാഹ അല്ലാഹുമ്മ ഇന്നി അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻത അൻ തുദില്ലനി അൻത അൽ ഹയ്യു അല്ലദി ലാ യമൂതു വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ. ഈ നീണ്ട പ്രാർത്ഥനയിൽ ഒരൊറ്റ കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ഒരു കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അഊദു ബിക അൻ തുദില്ലനി, നീ എന്നെ വഴികേടിലാക്കുക എന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഒരാൾ വഴികേടിലായിക്കഴിഞ്ഞാൽ അയാൾ നശിച്ചു, ഒരാളുടെ വഴി ശരിയായാൽ അയാൾ വിജയിച്ചു. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിന് പ്രാധാന്യമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫാത്തിഹയിൽ എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം സ്വറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, സ്വറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്ത് കിട്ടുക എന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയധികം മുഖദ്ദിമകൾ, ആമുഖങ്ങളും ആ പ്രാർത്ഥനക്കുണ്ട്, അതുപോലെ തന്നെ അവസാനങ്ങളുണ്ട്. എന്റെ ഇടയിൽ ഒറ്റ കാര്യം മാത്രമേ പ്രാർത്ഥന ഉള്ളൂ, ഒരു ചെറിയ വാക്ക്. എന്റെ മുൻഭാഗവും ബാക്ക് ഭാഗവും മുഴുവൻ എന്താണ്, ആ പ്രാർത്ഥനക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. എന്താണ് പറഞ്ഞത്? അല്ലാഹുമ്മ ലക അസ്ലംത, അള്ളാഹുവേ ലക അസ്ലംത, നിനക്ക് വേണ്ടിയാണ് ഞാൻ മുസ്ലിമായത്. സുബ്ഹാനല്ലാഹ്, അവൻ ചെയ്ത അമലുകളിൽ ഏറ്റവും വലിയ അമലാണ്. അള്ളാഹു മലക്ക അസ്ലംത്, നിനക്ക് വേണ്ടിയാണ് അള്ളാഹു ഞാൻ മുസ്ലിമായത്, ഇസ്ലാം സ്വീകരിച്ചത് അതിനു വേണ്ടിയാണ്. ലക്ക അസ്ലംത, قل ان صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له بذلك امرت وانا من المسلمين وانا اول المسلمين എന്റെ ജീവിതം എന്റെ മരണം ഒക്കെ അള്ളാഹു നിനക്ക് വേണ്ടിയിട്ട്, ഞാൻ മുസ്ലിമായത് നിനക്ക് വേണ്ടിയാണ്. അള്ളാഹു മലക്ക അസ്ലംത, ഇസ്ലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. റസൂൽ സലാസയിൽ മറ്റു ഗ്രന്ഥങ്ങളൊക്കെ വിശദീകരിക്കപ്പെട്ടതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, ഒന്ന് തൗഹീദ് ഉണ്ടാവുക, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. രണ്ട്, വൽ ഇൻഖിയാദു ലഹു ബിത്താഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. മൂന്ന്, വമുവാലാത്തുൽ മുസ്ലിമീന വമുആദാത്തുൽ മുശ്രിക്കീൻ, മുസ്ലിമീങ്ങളുടെ അടുപ്പം കാണിക്കുക, മുശ്രിക്കീങ്ങളുടെ അകൽച്ച കാണിക്കുക. അതായത് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലാവുക, മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലാവാതിരിക്കുക. ഈ മൂന്ന് കാര്യമാണ് ഇസ്ലാം. ഇത് മൂന്നും ഞാൻ ചെയ്തത് അള്ളാഹു നിനക്ക് വേണ്ടിയാണ്. തൗഹീദ് ഉള്ളവനായി റസൂലുള്ളാഹിനെ ഞാൻ അനുസരിക്കുന്നുണ്ട്. ഞാൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. മുസ്ലിമീങ്ങളെ പോലെയാണ് എൻ്റെ നടത്തം. മുസ്ലിമീങ്ങളുടെ സ്വഭാവമാണ്, മുസ്ലിമീങ്ങളുടെ രൂപത്തിലാണ്. മുശ്രിക്കീങ്ങളോട് ഞാൻ അകൽച്ചയിലാണ്. എന്തിനു വേണ്ടിയാണ്? ലക്ക അസ്ലംത, അള്ളാഹു നിനക്ക് വേണ്ടിയാണ്. വബിക ആമന്ത്, അള്ളാഹുവെ നിന്നിലാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്, നിന്നിലാണ് എനിക്ക് ഈമാൻ ഉള്ളത്. ഈമാൻ കാര്യങ്ങളുടെ അടിസ്ഥാനം അതാണ്, അല്ലെ, ഈമാൻ ഉബില്ലാ, അതിനുശേഷമാണ് ബാക്കിയെല്ലാം വരുന്നത്. അള്ളാഹുൽ വിശ്വസിക്കുക, പിന്നെ ബാക്കിയൊക്കെ എങ്ങനെയാണ്? മലായിക്കത്തിഹി, അള്ളാഹുവിന്റെ മലക്കുകളിൽ, അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവിന്റെ കിതാബ്, അള്ളാഹുൽ വിശ്വസിച്ച ബാക്കിയൊക്കെ വന്നു. വബിക ആമന്ത്, അള്ളാഹു നിന്നിലാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്. നിന്നിലാണ് വിശ്വസിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അള്ളാഹു നീ ഉണ്ടെന്ന് ഞാൻ സത്യപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നീയാണ് എന്റെ റബ്ബ്, നീയാണ് എന്റെ ഇലാഹ്, നിനക്ക് ധാരാളം നാമങ്ങളുണ്ട്, നിനക്ക് ധാരാളം സിഫത്തുകളുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. വബിക ആമന്ത് വഇലൈക വഅലൈക തവക്കൽത്, വഅലൈക നിന്റെ മേലാണ് തവക്കൽത്ത് ഞാൻ ഭരമേൽപ്പിച്ചിട്ടുള്ളത്. വഅലൈക തവക്കൽത്ത്, ഇസ്ലാമിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ വളരെ മഹത്തരമായ ഇബാദത്ത് തവക്കുലാണ്. അതുകൊണ്ടാണ് ഇയാക നഅബുദു വഇയാക നസ്തഈൻ. ഇയാക നഅബുദു എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്, മുസ്ലിമായി എന്നാണ്. ഇയാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ നിന്നെ ഞാൻ നിന്നോട് സഹായം തേടുന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? എന്റെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. ശരിയായ ഭരമേൽപ്പിക്കൽ എന്താണ്? അള്ളാഹുവിന് സഹായം തേടലാണ് അല്ലെ. നമ്മളൊരു കാര്യത്തിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ബിസിനസ് തുടങ്ങി, അള്ളാഹുൽ തവക്കുൽ ചെയ്ത്, എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവെ നീ ബിസിനസ് നല്ല രൂപത്തിൽ കൊണ്ടുനടക്കാൻ സഹായിക്കണേനാണ്. അപ്പോൾ ഒരാൾ ഇസ്ലാം കഴിഞ്ഞാൽ അയാൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അമലാണ് തവക്കുൽ. അലൈക തവക്കൽ, അള്ളാഹു ഞാൻ എന്റെ മേലാണ് ഭരമേൽപ്പിച്ചിട്ടുള്ളത്. തവക്കുൽ എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലുള്ള ഉറച്ച വിശ്വാസം, അസ്സിഖത്തു ബില്ലാ, അള്ളാഹുവിലുള്ള പരിപൂർണമായ വിശ്വാസം. ദാ ഈ മൂന്ന് കാര്യമാണ് തവക്കുൽ. ഒന്ന്, അസ്സിഖത്തു ബില്ലാ, അള്ളാഹുവിലുള്ള പരിപൂർണമായ ഉറപ്പ്. രണ്ട്, അൽ ഇഅ്തിമാദു അലല്ലാഹ്, അള്ളാഹുവിന്റെ മേൽ കാര്യങ്ങളെ പൂർണ്ണമായി ഏൽപ്പിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അൽ ഇസ്തിആനത്തു ബില്ലാ, അള്ളാഹുവിനോടുള്ള സഹായ തേട്ടം. അള്ളാഹുവിൽ പരിപൂർണമായ വിശ്വാസം ഉണ്ടായിരിക്കുക, അള്ളാഹിനോട് സഹായം തേടുക. മൂന്ന്, അൽ അമലു ബിൽ അസ്ബാബ്, എന്താണ് നീ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുക. ഇത് മൂന്ന് തവക്കുല, അള്ളാഹുവിനുള്ള വിശ്വാസം. ചില ആൾക്കാർ അള്ളാഹിന് സഹായം തേടും, പക്ഷേ അവന് അള്ളാഹുൽ ഉറച്ച വിശ്വാസമില്ല, കിട്ടണേ കിട്ടിക്കോട്ടെ എന്ന രൂപത്തിൽ. ചില ആളുകൾ അള്ളാഹുൽ ഉറച്ച വിശ്വാസമുണ്ട്, പക്ഷേ സഹായം ചോദിക്കൂല. അള്ളാഹ് സഹായിക്കുന്നൊക്കെ അറിയാം, പക്ഷെ ചോദിക്കൂല, പ്രാർത്ഥിക്കില്ല. ചില ആളുകൾ സൂഫികളെ പോലെ അള്ളാഹുവാണ് സഹായിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കും, പണി എടുക്കൂല. മൂന്നും പാടില്ല, മൂന്നും ഒരുമിക്കുമ്പോഴാണ് തവക്കുലാവുക. വഅലൈക തവക്കൽത്ത്, ഞാൻ നിന്റെ മേലാണ് തവക്കുൽ ചെയ്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം, തവക്കുൽ എന്ന വിഷയത്തിൽ ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള വലിയ അബദ്ധങ്ങളിൽ ഒരു അബദ്ധം തവക്കുൽ ദുനിയാവിന്റെ കാര്യത്തിൽ മാത്രമാണ് ഉള്ളത് എന്ന പലരുടെയും ധാരണയാണ്. നിങ്ങൾ പല ആൾക്കാർ തവക്കുൽ ചെയ്യുന്നു പറഞ്ഞോക്ക്, ഏത് കാര്യത്തിൽ ആളുകൾ പറയാ? ദുനിയാവിന്റെ കാര്യത്തിലാണ് അള്ളാൽ തവക്കുൽ ചെയ്യുക എന്ന് പലപ്പോഴും ആളുകൾ പറയാറുള്ളത്. ഏത് കാര്യത്തിലാണ്? ദുനിയാവിന്റെ കാര്യത്തിലാണ്. യഥാർത്ഥത്തിൽ തവക്കുൽ ഏറ്റവും പ്രകടമായി ഉള്ളത് ദീനിന്റെ കാര്യത്തിലാണ്. നീ ഇസ്ലാമിന്റെ കാര്യം അള്ളാഹുവിന്റെ മേലാണ് ഏൽപ്പിച്ചത്, നിനക്ക് യാതൊരു ഉറപ്പില്ല നീ ഇതിൽ വിജയിക്കുന്നു അല്ലെ. നീ ബിസിനസ് തുടങ്ങിയാൽ എന്താ പറയാ, ഞാൻ തവക്കുല, എന്താ അതിന്റെ അർത്ഥം, ഇതെങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല, അള്ളാഹ് സഹായിച്ചാൽ രക്ഷപ്പെട്ട്. ഇതേ അവസ്ഥയാണ് അല്ലെങ്കിൽ ഇതിനേക്കാൾ കടുത്ത അവസ്ഥയാണ് ദീനിന്റെ കാര്യത്തിൽ. അള്ളാഹു സഹായിച്ചാൽ നീ രക്ഷപ്പെടും. നീ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അള്ളാഹുൽ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അള്ളാഹുൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കും. അള്ളാഹ് എന്നെ ഒരിക്കലും കൈവടിയില്ല. രണ്ട്, എന്ത് ഫിത്നകൾ വന്നാലും അള്ളാഹുൽ ഭരമേൽപ്പിക്കുക, അള്ളാഹുൽ സഹായം ചോദിക്കുക. മൂന്ന്, ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള പണി നീ ചെയ്യുക. ഇതാണ് ദീനിന്റെ കാര്യത്തിലുള്ള തവക്കൽ. അത് ശരിക്കും വിശദീകരിക്കേണ്ട കാര്യമാണ്, കുറെ വിശദീകരിക്കേണ്ട കാര്യം. ദീനിന്റെ കാര്യത്തിലുള്ള തവക്കൽ അത് ശരി. വഅലൈക തവക്കൽത്ത് വഇലൈക അനബ്ത്. വഇലൈക അനബ്ത് എന്ന് പറഞ്ഞാൽ നിന്നിലേക്കാണ് അള്ളാഹുവെ ഞാൻ ഇനാബത്തുമായി വന്നിട്ടുള്ളത്. ഇനാബത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഇനാബത്ത് എന്നാൽ തൗബയും അതോടൊപ്പം ഒരു കാര്യം കൂടിയുമാണ്. തൗബ ഇനാബത്തിൽ പെട്ടതാണ്, പിന്നെ ഒരു കാര്യം കൂടി കൂടിയാൽ ഇനാബത്തായി. അപ്പോൾ എന്താ തൗബ എന്ന് പറഞ്ഞാൽ? തൗബ എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അന്നദം, ചെയ്ത കാര്യത്തിൽ ഖേദമുണ്ടാവുക. രണ്ട്, വൽഅസ്മു അല്ലാ യഊദ്, ഇനി അതിലേക്ക് തിരിച്ചു പോകില്ല എന്നുള്ള ഉറപ്പ്. ശരിക്കും ഇതൊക്കെ നിങ്ങൾ വിശദീകരിച്ച് മനസ്സിലായത് കുറച്ച് തിരക്കൂട്ടാണ്, സമയം വൈകിയതുകൊണ്ട്. ഒന്ന്, ഖേദം, ചെയ്തു പോയ തെറ്റുള്ള ഖേദം. രണ്ട്, ഇനി അതിലേക്ക് തിരിച്ചു പോവില്ല എന്ന ഉറച്ച തീരുമാനം. മൂന്ന്, അള്ളാഹു സുബ്ഹാനഹു തആലയോട് പാപമോചനം ചോദിക്കുക, ഇസ്തിഗ്ഫാർ നടത്തുക. ഇതാണ് തൗബ. ഇത്രയും ഈ മൂന്ന് കാര്യം ചെയ്ത ഒരാൾ തൗബ ചെയ്തു, ഇനി അയാൾക്ക് ഇനാബത്തുള്ളവനാകണമെങ്കിൽ എന്ത് ചെയ്യണം? നാലാമത്തെ കാര്യം, അയാൾ അള്ളാഹുവിലേക്ക് ഇബാദത്തുകളുമായി മുന്നേറണം, ഇബാദത്ത് വർദ്ധിപ്പിക്കുക. ഒരാൾ കുറെ തെറ്റ് ചെയ്തിരുന്ന ആളെന്ന് വിചാരിക്കുക, അയാൾ ആ തെറ്റ് എല്ലാത്തിൽ നിന്നും അതിൽ ഖേദമുണ്ടായി, അതിലേക്ക് ഇനി തിരിച്ചുപോകാൻ ഉറപ്പിച്ചു, തൗബ ചെയ്തു, തൗബയായി. അതോടൊപ്പം അയാൾ ഇബാദത്തുകൾ തിന്മയുടെ ഭാഗത്ത് വെക്കുകയും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ അയാൾ ഇനാബത്തുള്ളവനായി. ഇനാബത്താകട്ടെ ഇസ്ലാമിലെ മഹത്തരമായ ഇബാദത്താണ്. അള്ളാഹു തആല പറഞ്ഞു, അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമു ലഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇനാബത്തോടുകൂടി മടങ്ങുക. അനീബു ഇലാ റബ്ബിക്കും, കണ്ടില്ലേ? അപ്പോൾ ഈ ഇനാബത്ത് ഉണ്ടായിരിക്കുക. നാം വഇലൈക അനബ്തു വബിക ഖാസംതു, അള്ളാഹുവെ നിനക്ക് വേണ്ടിയാണ് ഞാൻ തർക്കിച്ചത്. യാ സുബ്ഹാനല്ലാഹ്, ഇത് പറയാൻ പറ്റണമെങ്കിൽ ഒരു മുഖ്ലിസ് ആയിരിക്കണം അയാൾ, അയാൾക്ക് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, അയാൾ ഇഖ്ലാസിന് വേണ്ടി പണിയെടുത്തിരിക്കണം. വബിക ഖാസംതു, നിനക്ക് വേണ്ടിയാണ് ഞാൻ തർക്കിച്ചത്, എനിക്ക് വേണ്ടി ഞാൻ തർക്കിച്ചിട്ടില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, അറബി ഭാഷയുടെ യഥാർത്ഥ ഘടന വഖാസംതു ബിക എന്നാണ്. അതായത് അള്ളാഹുവെ ഞാൻ തർക്കിച്ചു നിനക്ക് വേണ്ടി. ഇവിടെ നേരെ തിരിച്ചാണ് പറഞ്ഞത്, വബിക ഖാസംതു, നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ തർക്കിച്ചത് എന്നാണ് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയപ്പെട്ടതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിനും അവിടുന്ന് പകരം വീട്ടില്ലായിരുന്നു. അവിടത്തേക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന എന്തൊരു കാര്യം ഉണ്ടായാലും നബി അതിന്റെ പേര് പകരം വീട്ടില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അള്ളാഹുവിന്റെ ഹക്ക് തകർക്കപ്പെട്ടാൽ റസൂലുള്ള ശക്തമായി ദേഷ്യപ്പെടുമായിരുന്നു. റസൂലുള്ളാന്റെ ഹക്ക് അല്ലെ, നബിന്റെ വീട്ടിൽ വന്നിട്ട് സഹാബികൾ ഇങ്ങനെ ഇരിക്കും, തിരിച്ചു പോവില്ല. റസൂലുള്ളക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ നബി അവരോട് പറഞ്ഞില്ല. ഖുർആൻ അള്ളാഹു ആയത്തിറക്കി, മുഅ്മിനീങ്ങളെ, നിങ്ങൾ റസൂലുള്ളാന്റെ വീട്ടിൽ ചെന്നാൽ കാര്യം കഴിഞ്ഞ് ഞങ്ങൾ വേഗം തിരിച്ചു പോകണം. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞു, റസൂൽ നിങ്ങളോട് ലജ്ജ കാരണം പറയാത്തതാണ്. വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്, അള്ളാഹു ഒരിക്കലും സത്യം പറയാൻ ലജ്ജിക്കുകയില്ല. റസൂലുള്ളക്ക് പ്രയാസമുണ്ട്, ഇവരിവിടെ ഇരിക്കുന്നുണ്ട്, എണീച്ച് പോകണമെന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പറയാത്ത. നബി സല്ലല്ലാഹു അലൈഹി അങ്ങനെയായിരുന്നു. അവിടുത്തെ ഹക്കുകൾ, റസൂലുള്ളയോടുള്ള വ്യക്തിപരമായ ബാധ്യതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിലെടുത്തില്ല. അത് റസൂലുള്ള എന്ത് ചെയ്തില്ല, അത് പകരം കിട്ടിയില്ല. എന്നാൽ അള്ളാഹുവിന്റെ കാര്യമാണെങ്കിലോ ഏറ്റവും ശക്തമായി റസൂലുള്ള പകരം കിട്ടി, ഏറ്റവും ശക്തമായി. ഉദാഹരണത്തിന്, ഒരിക്കലൊരു ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് പിരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ അയാൾ തിരിച്ചു വന്നപ്പോ സക്കാത്തിന്റെ പൈസക്കൂടെ ഒരു സൈഡിൽ വെച്ചിട്ട് അയാൾ പറഞ്ഞു, ഇത് സക്കാത്തിൻ്റെതാണ്, ഇത് എനിക്ക് ആളുകൾ തന്ന ഹദിയയാണ്, സൈഡിലേക്ക് മാറ്റിവെച്ചു. ഇസ്ലാമിലെ നിയമങ്ങൾ ഒന്നിൻ്റെയാണ്, ഒരു പൊതു ജോലി ഏൽപ്പിക്കപ്പെട്ടയാൾ അയാൾ ആ പൊതുജോലിയിൽ ഇരിക്കുമ്പോൾ ജനങ്ങളുടെ ഹദിയ വാങ്ങിക്കാൻ പാടില്ല. ഒരാൾ ഗവൺമെന്റ് ഡോക്ടറാണ്, അപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, അപ്പാണ് ഇരിക്കുന്ന സമയത്ത് ആൾക്കാരെ ഹദിയ വേറെ വാങ്ങിക്കാൻ പാടില്ല. ആളുകൾ അയാൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായി നൽകിയാൽ അത് സ്വീകരിക്കാൻ പാടില്ല. കാരണം എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ അവിടുന്ന് മിമ്പറിന്റെ മേൽ കയറി, എന്നിട്ട് അവിടുന്ന് വടി ഇങ്ങനെ ചുഴറ്റിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബാലു അഖ്വാമിൻ, എന്താണ് ഒരു വിഭാഗം ആളുകളുടെ അവസ്ഥ. അവർ പറയുന്നു, ഇതാ ഇത് അള്ളാഹുവിനുള്ളതും ഇതെനിക്കുമുള്ളതാണ്. അവൻ അവന്റെ വീട്ടിൽ പോയിരുന്ന് നോക്കട്ടെ, എന്നിട്ട് അവനക്ക് ഈ ഹദിയ കിട്ടുമോ എന്ന് അവൻ പരിശോധിക്കട്ടെ. വീട്ടിൽ പോയിരുന്ന കിട്ടുമത്, അവൻ സക്കാത്തിന്റെ സമ്പാദ്യം എടുക്കാൻ വേണ്ടി പോയോണ്ട് കിട്ടിയതാണ്. അപ്പൊ അവന് പൊതുജനങ്ങളുടെ ആവശ്യത്തിന് ഇറങ്ങിയതുകൊണ്ട് കിട്ടിയ, അപ്പൊ അത് അവന് അവകാശപ്പെട്ടതല്ല. അബ്സല്ലാസിന് ശക്തമായി ദേഷ്യം പിടിച്ചു, അവിടുത്തെ മുഖം ചുവന്നു, കൈ ശക്തമായി റസൂലുള്ള ഉയർത്തി, എന്നിട്ട് അവിടുന്ന് കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് അള്ളാഹുനോട് പറഞ്ഞു, അള്ളാഹു ഹൽ ബല്ലഖ്ത് ഹൽ ബല്ലഖ്ത്, അള്ളാഹു ഞാൻ എത്തിച്ചു കൊടുത്തിട്ടില്ലേ എത്തിച്ചു കൊടുത്തിട്ടില്ലേ. അപ്പോൾ വബിക ഖാസംത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിനക്ക് വേണ്ടിയാണ് ഞാൻ തർക്കിച്ചത്, നിന്റെ ഒരു ഹക്ക് ഒരാൾ നിഷേധിക്കുന്നത് കണ്ടാൽ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല, നീയാണ് എന്റെ കൽബ് മുഴുവൻ, നിനക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്. സുബ്ഹാനല്ലാഹ്, വബിക ഖാസംത്, അത് എത്ര പറയേണ്ട കാര്യമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഇതിൽ പെട്ടതാണ് ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള ജിഹാദ്, യുദ്ധം, അതുപോലെ തന്നെ ദാവത്ത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സംസാരിക്കുക, അതുപോലെ തന്നെ അതൊക്കെ എത്ര മശക്കത്ത് നേരിടേണ്ട കാര്യമാണ്. ആളുകളുടെ ഇടയിൽ പോയി നിന്ന് അള്ളാഹു ലക്ഷണിക്കുക, എന്നിട്ട് അതിന്റെ പേരിൽ അടികൊള്ളുക, എന്നിട്ട് അവൻ ചിരിച്ചിട്ടില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, കഅന്നി അറാ നബിയൻ, ഞാനൊരു നബിയെ കാണുന്നത് പോലെ. അയാളിങ്ങനെ അള്ളാഹു ലക്ഷണിച്ചോണ്ട് അപ്പൊ ജനങ്ങളെ അയാൾ കല്ലെറിഞ്ഞു, നെറ്റി പൊട്ടി ചോര ഒഴുകുമ്പോൾ ആ ചോര തുടച്ചുകൊണ്ട് ആ നബി പറയുന്ന, അള്ളാഹു മഗ്ഫിർലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ, അള്ളാഹു എന്റെ സമൂഹത്തിൽ നീ പുറത്തു കൊടുക്കണമെ, അവർക്ക് അറിയില്ല, അറിവില്ലാത്തത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ മഖാമാണ് അത്. വബിക ഖാസംത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ തർക്കിച്ചത്, എനിക്ക് വേണ്ടിയിട്ടല്ല. നമ്മളിൽ പല ആളുകളും നമുക്ക് വേണ്ടി തർക്കിക്കാൻ വളരെ മുന്നിലാണ്. നമ്മുടെ എന്തെങ്കിലും ഒരു ഹക്ക് ഒരാൾ നമ്മളെ നോക്കി ചിരിച്ചില്ല, പറ്റില്ല, നമ്മളെ നോക്കി മൈൻഡ് ചെയ്തില്ല, പ്രശ്നമായി. എന്നാൽ അള്ളാഹുവിന്റെ ഹുഖൂക്കുകൾ ധിക്കരിക്കപ്പെട്ടാലോ, അതുകൊണ്ട് നമ്മൾ ഇത് വളരെ ശ്രദ്ധിക്കണം. ഇത്തിബാഉൽ ഹവ, ഹവയെ പിൻപറ്റുക എന്നതിന്റെ സൂക്ഷ്മമായ രൂപങ്ങളിൽ ഒന്നാണ് അല്ലേ. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, ഇന്ന് ആളുകൾക്കിടയിൽ കാണുന്ന മിക്ക അഭിപ്രായ വ്യത്യാസങ്ങളും യഥാർത്ഥത്തിൽ അവന്റെ കൽബിലെ ഹവയുടെ കാരണമാണ്. ആളുകൾ ദീന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും മറുപടികളും, അതിന്റെ ഒക്കെ ഉള്ളു പരിശോധിച്ചു കഴിഞ്ഞാൽ, തൊലി ഇങ്ങനെ പൊളിച്ചു പൊളിച്ചു ഉള്ളിലേക്ക് പോയാൽ മനസ്സിലാകും മിക്കതും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല. പുറത്ത് പറയാ അള്ളാഹ്ക്ക് വേണ്ടി, അവൻ അള്ളാഹനുസരിച്ചില്ല, അള്ളാഹിന്റെ കൽപ്പന ധിക്കരിച്ചു അതുകൊണ്ടാണ് എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ അവന്റെ പ്രശ്നം അള്ളാഹുവിനെ ധിക്കരിച്ചില്ല എന്നതല്ല, അവൻ പറഞ്ഞത് അയാൾ കേട്ടില്ല എന്നതാണ്. അവന്റെ നിലപാട് സ്വീകരിച്ചില്ല, അവൻ പറഞ്ഞ അഭിപ്രായം എടുത്തില്ല, അതാണ് പ്രശ്നം. അവനെടുത്തില്ല, അവൻ ശരിക്കും ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിച്ചാൽ അവന് ചിലപ്പോ കിട്ടും. അതെ, നമ്മളിങ്ങനെ ശക്തമായി ചിലപ്പോ പറയും അള്ളാഹ് വേണ്ടിട്ട് അള്ളാഹിന് ദീനല്ലേ എന്നൊക്കെ പറയും. നമ്മുടെ കൽബിന്റെ ഉള്ള് നമ്മൾ പൊളിച്ചു നോക്കിയാൽ സൂക്ഷ്മമായ ഇതിന്റെ അടയാളങ്ങൾ നമുക്ക് ചിലപ്പോ കാണാൻ പറ്റും. അത് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിന്നേറ്റ് കൂട്ടുകൂടാത്ത ഒരുത്തനൊരു തിന്മയായിരുന്നു, അത് കാണുമ്പോലേ കൽബ് ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് രണ്ട് കൊടുത്താലോ എന്ന് തോന്നിപ്പോ. എന്നാൽ അതേ തെറ്റ് ചിലപ്പോ നീ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായത്, എനക്കൊരിക്കലും നിന്നെ തല്ലാൻ തോന്നിയിട്ടില്ല, നിന്നെ അടിക്കാൻ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല, ഇതൊക്കെ ചെയ്തിട്ടും നിന്നെ ഒരുത്തം മൈൻഡ് ചെയ്യാതെ വിട്ടു കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നമാണ്. ഇനി പറയും നമുക്ക് ഹവയില്ലാന്ന്. അതുകൊണ്ട് സഹോദര, ആളുകൾ പറയുന്നത് അല്ലേ, ഹവയെ പിൻപറ്റി ഹവയെ പിൻപറ്റി ഹവയെ പിൻപറ്റി എന്ന് നമ്മൾ ആരോപിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മളെ മറക്കുന്നുണ്ട്. ഹവയിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് ചെറിയ കാര്യമൊന്നല്ല, വളരെ വലിയ കാര്യമാണ്. ഇൻഷാല്ലാഹ് അവസാനത്തെ ദുആകളിൽ ഒന്നതാണ്. അപ്പോൾ വബിക ഖാസംത്, അല്ലാഹുവെ നിനക്ക് വേണ്ടിയാണ് ഞാൻ തർക്കിച്ചത്. അല്ലാഹുമ്മ ഇന്നി അഊസു ബി ഇസ്സതിക, അള്ളാഹുവെ ഞാൻ നിന്റെ പ്രതാപം കൊണ്ട് രക്ഷ ചോദിക്കുന്നു, എന്തിൽ നിന്ന്? അൻ തുദില്ലനി, നീ എന്നെ വഴികേടിലാക്കുന്നതിൽ നിന്ന്. വമൻ യഹ്ദില്ലാഹു ഫല മുളില്ല, ആരെയെങ്കിലും അള്ളാഹു വഴിയിലാക്കിയാൽ, ശരിയായ വഴിയിലാക്കിയാൽ അവൻ വഴികേടിലാക്കാൻ ഒരാളുമില്ല. ഒമൻ യുദ്ലിൽ ഫലാഹദിയല, ആരെങ്കിലും അള്ളാഹു വഴികേടിലാക്കിയാൽ അവന് ശരിയായ വഴിയിലേക്ക് എത്തിക്കാനും ഒരാളില്ല. നാം അൻത ലാ ഇലാഹ ഇല്ല അൻത, അള്ളാഹുവെ നീ അല്ലാതെ ഇബാദത്തിന് അർഹനായി യഥാർത്ഥ ഇലാഹായി മറ്റൊരാളുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് തൗഹീദിന്റെ ഏറ്റവും വലിയ കലിമത്താണ്. ഇതൊക്കെ തവസ്സുലാണ്, അള്ളാഹു ഈ പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് അല്ലെ. തവസ്സുല് രണ്ട് രൂപത്തിലുള്ള തവസ്സുല് ഈ പ്രാർത്ഥനയിലുണ്ട്. ഒന്ന്, അവനവൻ ചെയ്ത അമലുകൾ കൊണ്ടുള്ള തവസ്സുല്, നമ്മൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള തവസ്സുല്. അല്ലെ, ആലു ഇമ്രാൻ നിങ്ങൾ കേട്ടിട്ടില്ലേ, റബ്ബനാ ഇന്നനാ സമിഅ്നാ മുനാദിയൻ യുനാദി അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ, അള്ളാഹു ഒരാൾ നിന്നിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞത് കേട്ടപ്പോ ഞങ്ങൾ വിശ്വസിച്ചു. ഫഗ്ഫിർ ലനാ, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തേറണം. അപ്പൊ നമ്മുടെ അമലുകൾ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അള്ളാഹു പ്രാർത്ഥിക്കാം. ഇതൊക്കെ അമൽ മുൻനിർത്തിയുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ ലക അസ്ലംത വബിക ആമന്ത വഅലൈക തവക്കൽത വഇലൈക അനബ്ത വബിക ഖാസംത, ഇതൊക്കെ അമലുകളാണ്. പിന്നീട് അള്ളാഹുവിന്റെ സിഫത്തുകൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുമ്മ ഇനി അഊദു ബിഇസ്സതിക, നിന്റെ പ്രതാപത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. അൻ തുദില്ലനി, നീ എന്നെ വഴികേടിലാക്കുക എന്നതിൽ നിന്ന്. അൻതൽ ഹയ്യുൽ ലദീ ലാ യമൂത്ത്, അള്ളാഹുവെ നീ ഹയ്യാൻ, എന്നെന്നും ജീവിക്കുന്നവനാണ്. ലാ യമൂത്ത്, നീ ഒരിക്കലും മരിക്കുന്നവനല്ല. വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ, ജിന്നുകളും മനുഷ്യരും മരിക്കുന്നവരാണ്. അതിവിടെ പറയാൻ കാരണം എന്താ, അള്ളാഹുവെ നീ എന്നെ വഴികേടിലാക്കരുത് എന്നത് ആ പ്രാർത്ഥന ഒരു നിലക്ക് എന്താണ്, തവക്കുലാണ്, അള്ളാഹുവിലുള്ള ഭരമേൽപ്പിക്കലാണ്. എങ്ങനെ, ആരിലാണ് ഭരമേൽപ്പിക്കേണ്ടത്? അള്ളാഹു പറഞ്ഞു, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത ഹയ്യായ റബ്ബിന്റെ മേൽ ഭരമേൽപ്പിക്കുക. അപ്പോൾ ഈ തവക്കുൽ ആരുടെ മേലാണ്? ഹയ്യായ അള്ളാഹുവിന്റെ മേലാണ്. അള്ളാഹുവിന്റെ ഹയ്യ് എന്ന നാമവും തവക്കുലും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വഅൻതൽ ഹയ്യുൽ ലദീ ലാ യമൂത്ത് വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ എന്ന് പറഞ്ഞത്. അല്ലാഹു തആല ആലം. നാം